ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ കാലാകാലങ്ങളായി മനുഷ്യർ ചോദിച്ചതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ചോദ്യമാണ്, നമ്മുടെ ദൈവം നല്ല ദൈവമാണ്? ഈസ് അവർ ഗോഡ് എ ഗുഡ് ഗോഡ്? അല്ലെങ്കിൽ നല്ലവനായ ഒരു ദൈവം എന്തുകൊണ്ട് തിന്മ ഈ ലോകത്തിൽ അനുവദിക്കുന്നു? ഇഫ് ഗോഡ് ഈസ് ഗുഡ്, വൈ ഗോഡ് ഈസ് അലോയിങ് ഓൾ ഈവിൾ തിങ് ഇൻ ദിസ് വേൾഡ്? നമ്മളും ചോദിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു ചോദ്യമാണിത്. ലോകദൃഷ്ടിയിൽ വളരെ ജെനുവനായിട്ട് ജീവിക്കുന്ന പലരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു ചോദ്യമാണത്. ഈ ലോകത്തിൽ എന്തുകൊണ്ട് വളരെയധികം തിന്മ കാണുന്നു? Why there is so many evil in this world? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പലരും ദൈവത്തിലേക്ക്, യഥാർത്ഥ ദൈവത്തിലേക്ക് വരാൻ മടി കാണിക്കുന്നു. അവർ ദൈവത്തെ സംശയിക്കുന്നു. അവർ പറയുന്നു, ഇങ്ങനെയൊരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്നവർ പറയുന്നു. അപ്പോൾ ഞാൻ ഈ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അതിലെനിക്ക് ഉത്തരമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ആരും അതിന് ശരിയായ ഒരു ഉത്തരം പറഞ്ഞുവെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തരത്തിൽ അതൊരു മിസ്റ്ററിയാണ്. എന്തുകൊണ്ട് ഈ ലോകം തിന്മ, ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്? നമുക്ക് ഈ ലോകത്തിൽ പാപം എങ്ങനെ വന്നു എന്ന് നമുക്കറിയാം. ഒറിജിൻ ഓഫ് ഈവിൾ നമുക്കറിയാം. ദൈവത്തിൻ്റെ ദൂതന്മാർ, അത് ലീഡറായിരുന്ന ലൂസിഫർ, ദൈവത്തെ ധിക്കരിച്ചു. അവൻ്റെ അഹങ്കാര നിമിത്തം അവൻ ദൈവത്തോളം ഉയരാൻ അവൻ തീരുമാനിച്ചു. ദൈവം അവനെ താഴെയിട്ടു. അങ്ങനെ ഈ ലോകത്തിൽ പാപം വന്നുവെന്നും മ്ലേച്ഛത വന്നുവെന്നും ഈവിളായിട്ടുള്ള കാര്യങ്ങൾ വന്നുവെന്നും നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തിനതിനെ തടഞ്ഞുകൂടാമായിരുന്നില്ലേ? ദൈവത്തിനതിനെ എതിർക്കാമായിരുന്നില്ലേ? അങ്ങനെ സംഭവിച്ചിടത്തോളം ദൈവത്തിന് അറിയാമായിരുന്നില്ലേ ഇങ്ങനെ മ്ലേച്ഛതയും പാപവും ലോകത്തിൽ വരുമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് അത് തടയാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാം. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിനൊരു ഉത്തരം പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ സംതിങ്, ഐ മെഡിറ്റേറ്റഡ്. ഞാൻ ചിന്തിച്ച ധ്യാനിച്ച ചില കാര്യങ്ങൾ പറയുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്. ഐ ഡോണ്ട് നോ Anyone else has a clear answer to that, why God allows evil in this world? നമുക്ക് പല ന്യായീകരണങ്ങൾ പറയുവാൻ പറ്റിയെങ്കിലും അതിനൊരു ഉത്തരം എനിക്ക് തോന്നുന്നില്ല, ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കിട്ടുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതിനൊരു ഉത്തരം നമുക്ക് ഒരുപക്ഷെ സ്വർഗത്തിൽ നമുക്ക് കിട്ടിയേക്കാം. വി ഗെറ്റ് എൻ ആൻസർ ഇൻ ഹെവൻ. ഈ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ദൈവം നമ്മുടെ കൺമുമ്പിൽ കാണിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സ്വർഗത്തിൽ ദൈവത്തെ നമ്മുടെ മുമ്പിൽ കാണിക്കുമ്പോൾ, വെൻ ഗോഡ് ഡിസ്പ്ലേ ഓൾ തിങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, നമ്മുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അതെന്തിനു വേണ്ടി സംഭവിച്ചുവെന്ന് നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇതിനുതിരെ കിട്ടിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുക ഉള്ളൂ എന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. കാരണം നമ്മൾ വളരെ അറിവ് വളരെ കുറവുള്ള വ്യക്തികളാണ്. ഒരു വലിയ ഒരു ഉറുമ്പിന്റെ ഉറുമ്പ് നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പിന്നെ കമ്പയർ ആൻഡ് വിത്ത് അസ്, ആൻഡിന്റെ ബുദ്ധി അല്ലെങ്കിൽ ഉറുമ്പിന്റെ ബുദ്ധി അല്പം ചെറുതാണ്, വളരെ ചെറുതാണ്, നമ്മുടെ ബുദ്ധി വലുതാണ്. അപ്പോൾ ഉറുമ്പിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. സോ നമ്മുടെ അറിവിലും പരിമിതമായ അറിവിലും പരിമിതമായ ബുദ്ധിയിലും നമുക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങൾ വളരെ ചെറുതാണ്. വി ഷുഡ് അക്നോളജ് ദാറ്റ്. നമുക്ക് മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, ദൈവമേ എനിക്ക് വൻകാര്യങ്ങൾ അറിയുവാനുള്ള കഴിവില്ല, വൻകാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവില്ല. ആ കഴിവിനെ തേടി നമ്മൾ പോകുമ്പോൾ, കഴിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾ ശാഠ്യം പിടിക്കുന്നത്, ഇതിന് ഉത്തരം കിട്ടിയേ അടക്കമാവുള്ളൂ, എങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയുള്ളൂ. നോ, ഗോഡ് ഈസ് നോട്ട് ലൈബിൾ ടു ആൻസർ ടു യു ഫോർ ദിസ്. ദൈവം ദൈവമാണ്, ദൈവം ഗോഡ് ഈസ് ഗോഡ്, ഗോഡ് ഈസ് ക്യാപിറ്റൽ ഗോഡ്. ഒത്തിരി ഗോഡ്സ് ഉണ്ട് ഈ ലോകത്തിൽ, ധാരാളം ഗോഡ്സ് ഉണ്ട്, സ്മോൾ ഗോഡ്, ജി ഒ ഡി ഗോഡ്, but there is only one capital God, that is our Lord. So nammal adu vicharikkanam, there is only one God, only one powerful God in this world. Logathil shaktavanaya sarvashaktanaya oru devame ullu. Adondu njan ende choyathilekku varatte, endukondu devam thinma anuvadikkunnu? Why God allows evil? Aadhyame nammal manasilakkanam, njan paranjathupole God is God. എന്ന് പറഞ്ഞാൽ ദൈവം സോവർജിനാണ്, ഗോഡ് ഈസ് പരമാധികാരിയായ ഒരു ദൈവമാണ്. ദൈവം സർവശക്തനാണ്. ദൈവത്തിന് എന്തിനേയും ഏതുമാക്കി മാറ്റുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഗോഡ് ക്യാൻ ചേഞ്ച് എനി സിറ്റുവേഷൻ ഫ്രം ഗുഡ് ടു ബാഡ് ടു ഗുഡ്. ദൈവത്തിന് അതിന് ശക്തിയുണ്ട്. ദൈവം പരമാധികാരിയാണ്. നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മൾക്ക് വേണ്ടി, നമ്മൾ ദൈവത്തെ യേശുവിനെ സ്വീകരിച്ചു, വി അക്സെപ്റ്റഡ് ക്രൈസ്റ്റ്, നൗ ഗോഡ് ഹാസ് ടു ഡു എവറിഥിങ് ഫോർ മീ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ദൈവം ബാധ്യസ്ഥനാണ് എന്നാണ് നമ്മുടെ വിചാരം. നോ, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ഗോഡ് ഈസ് സോവറിൻ. തുടക്കത്തിൽ തന്നെ അതിന്റെ അന്ത്യമറിയുന്നവനാണ് ദൈവം. ഗോഡ് നോസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് പറയാൻ പോകുന്നുവെന്ന്, നമ്മൾ നിരൂപിക്കുന്നതിന് മുമ്പേ നമ്മുടെ വായിൽ എന്ത് വരുമെന്ന് ദൈവത്തിനറിയാം. അത്ര ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. യോബിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ യോബിന്റെ കൂട്ടുകാർ അവനോട് ധാരാളം കാര്യങ്ങൾ പറയുന്നു. യോബ് വിചാരിച്ചു, ഞാൻ നീതിമാനാണ്, എനിക്ക് നീതിമാനായ എനിക്ക് ദൈവം ന്യായം നടത്തിത്തരാൻ ദൈവം ബാധ്യസ്ഥനാണ് എന്നുള്ള ചിന്തകളിൽ യോബ് ഇരുന്നു. അത് കഴിഞ്ഞ് യോബിനൊരു അവസാനമായിട്ടൊരു സുഹൃത്ത് വന്നു, ഏലൂഹും. അവനും വളരെ വൻകാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം യഹോവ, ദൈവം തീരുമാനിച്ചു യോബിനോട് ഒന്ന് സംസാരിച്ചു കളയാം. യോബിന്റെ പുസ്തകം, ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 38. അതിന്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ്: Then the Lord answered Job out of the whirlwind and said. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അരുളിച്ചെയ്തെന്തെന്നാൽ, ഇവിടെ ഇത്രയും സമയം ആരാണ് സംസാരിച്ചത്? ജോബ് സംസാരിച്ചു, ജോബിന്റെ സുഹൃത്തുക്കൾ സംസാരിച്ചു, മറ്റു കാര്യങ്ങൾ. ആദ്യത്തെ ഒന്ന് രണ്ട് ചാപ്റ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം യോബും യോബിന്റെ സുഹൃത്തുക്കളും യോബിന്റെ ഉപദേശകരും എല്ലാം സംസാരിച്ചതാണ്. യോബിന്റെ പുസ്തകം അല്ലെ, ഒരു 42 അധ്യായങ്ങളെ ഉള്ളെങ്കിലും 37 അധ്യായങ്ങൾ മറ്റുള്ളവരാണ് സംസാരിക്കുന്നത്. 38-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് യഹോവ, ദൈവം സംസാരിക്കുന്നത്. അപ്പം യോബിന്റെ ചോദ്യങ്ങൾക്കല്ല യഹോവ മറുപടി പറഞ്ഞത്, ദൈവം മറുപടി പറഞ്ഞത് യോബിന്റെ ചോദ്യങ്ങൾക്കല്ല. അപ്പം ദൈവം അവനോട് പറയാണ്, നീ മൂന്നാം വചനത്തിൽ പറയാണ്, നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഇപ്പൊ ദൈവം ജോബിനോട് തീരുമാനിച്ചേ നമുക്കൊന്ന് വാദിക്കാം, ലെറ്റ്സ് ഡിബേറ്റ്. ഞാൻ നിന്നോട് ചോദിക്കാം, നീ ഉത്തരം പറയുക. ഇപ്പം അതിന്റെ നാലാം വചനം കൂടെ ഒത്തിരി ചോദ്യങ്ങളാണ്, വളരെ രസകരമായ ചോദ്യങ്ങളാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നത്തിങ് കണക്ടഡ് ടു ജോബ്സ് പ്രോബ്ലം. ദൈവത്തിന്റെ ജോബിന്റെ പ്രോബ്ലമായിട്ട് നോ കണക്ഷനും ഈ ചോദ്യങ്ങൾക്കില്ല. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. വേർ വെർ യു വെൻ ഇൻ ലേറ്റ് ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്? ടെൽ മീ ഇഫ് യു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ്. ഇനി അതിന്റെ 28-ാം വചനത്തിൽ വളരെ രസകരമായ ഒരു ചോദ്യം, മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാർ? അതിന്റെ 13-ാം വചനത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഹൗ യു എവർ ഇൻ യുവർ ലൈഫ് കമാൻഡഡ് ദ മോർണിംഗ് ആൻഡ് കോസ് ദ ഡോൺ ടു നോ ഇറ്റ്സ് പ്ലേസ്? മഴയ്ക്ക് അപ്പനുണ്ടോ? ഇതൊക്കെയാണ് ദൈവം ചോദിക്കുന്നത് ജോബിനോട്. ഈ 34-ാം വചനം വരുമ്പോൾ, ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദമുയർത്താമോ? അല്ലെ, നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കം വന്നപ്പോൾ, ഫ്ലഡ് വന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയണം അതിന്റെ റീസൺ. എല്ലാവർക്കും നമുക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് അതങ്ങനെ വന്നുവെന്ന്. പലരും പല ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ചിന്തിച്ചിട്ട് ഐ ഡോണ്ട് നോ, ദാറ്റ്സ് ഓൺലി ആൻസർ ഐ ക്യാൻ സേ. അപ്പൊ ഇവിടെ ജോബിനോട് ദൈവം പല ചോദ്യങ്ങൾ ചോദിക്കുക. അതിന്റെ 40-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും യോബ് ഉത്തരം പറയുന്നില്ല, ദൈവം ഉത്തരം പറയുന്നില്ല. അതിന്റെ 40-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 3-ാം വചനത്തിൽ അതിന് യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു, ഞാൻ കൈകൊണ്ട് വായ്പൊത്തുന്നു. ബിഹോൾ ഐ ആം ഇൻസിഗ്നിഫിക്കന്റ്, വാട്ട് ക്യാൻ ഐ റിപ്ലൈ ടു യു, ഐ ലേ മൈ ഹാൻഡ് ഓൺ മൈ മൗത്ത്. ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഗോഡ് ഈസ് നമുക്കെല്ലാത്തിനും ഉത്തരം അറിയത്തില്ല. വി ഡോണ്ട് നോ സോ മെനി ആൻസേഴ്സ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം പല കാര്യങ്ങളും നമ്മൾ ദൈവത്തെ കാണാൻ. ദൈവം നമ്മൾ വിശ്വസിക്കണം, ദൈവം പരമാധികാരിയാണെന്ന് വിശ്വസിക്കുമ്പോഴും വി ഡോണ്ട് നോ മെനി തിങ്സ്. ദൈവം നമ്മളോട് എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ പറഞ്ഞു തരണമെന്നുമില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യമുണ്ട്, ദൈവം എന്തുകൊണ്ട് തിന്മ അനുവദിക്കുന്നു? അതിന്റെ ഒരു 2-ാം പടിയിൽ മനുഷ്യർ ചോദിക്കും, വൈ ബാഡ് തിങ്സ് ഹാപ്പൻ ഫോർ ഗുഡ് പീപ്പിൾ? എന്തുകൊണ്ട് നല്ല ആൾക്കാർക്ക് തിന്മ സംഭവിക്കുന്നു? ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ദോഷം ചെയ്യുന്ന വ്യക്തികൾക്ക് തിന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് തിന്മ സംഭവിക്കുന്നത് ന്യായമല്ലേ എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടാവും. പക്ഷേ ചിലർ ചോദിക്കുന്ന ചോദ്യം, നല്ല ആളുകൾക്ക് എന്തുകൊണ്ട് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു? നല്ല ആളുകൾക്ക് എന്തുകൊണ്ട് തിന്മ സംഭവിക്കുന്നു? പക്ഷെ ആ ചോദ്യത്തിൽ തന്നെ ഒരു ധ്വനിയുണ്ട്, നമ്മളൊക്കെ പലരും നല്ലവരാണ് എന്നുള്ളൊരു ചിന്ത അതിനകത്തുള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചോദിക്കുന്നത്. പലരും ചോദിക്കുന്നത്, അതൊക്കെ ശരിയാ സഹോദര, പക്ഷേ ആ വ്യക്തി നല്ലതല്ലായിരുന്നോ? അവന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തിന്മ സംഭവിച്ചത്? വാട്ട് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ്? ഹീസ് എ വെരി ഗുഡ് പേഴ്സൺ. നമ്മുടെ ചിന്ത നമ്മുടെ അളവുകോൽ വച്ച് നമുക്ക് നന്മയും തിന്മയും അളക്കാം എന്നാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്ത എനിക്കറിയാം എന്ത് നന്മ എന്ത് തിന്മ എന്നറിയാം. യേശുവിന്റെ അടുത്ത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുവിന്റെ അടുത്ത് അല്ല അതിന്റെ 18-ാം അധ്യായത്തിൽ യേശുവിന്റെ അടുത്ത് ഒരു യുവ ധനികനായ ഒരു വ്യക്തി വന്നു. അപ്പൊ ആ വ്യക്തി വന്നതിന് ശേഷം അവനോട് ചോദിക്കുകയാണ്, അതിന്റെ 18-ാം വചനത്തിൽ 18:18 ഒരു പ്രമാണി അവനോട്, ഗുരു, നല്ല ഗുരു, യേശുവിനെ സല്യൂട്ട് ചെയ്ത് അങ്ങനെയാ, ഒരു പ്രമാണി അവനോട്, ഗുഡ് ടീച്ചർ, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം ഈ ധനികനായ അവൻ യേശുവിനെ, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു പറഞ്ഞ മറുപടി, അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല. അതാണ് യേശുവിന്റെ മറുപടി. വൈ ആർ യു കോളിംഗ് മീ ഗുഡ്? ദൈവം ഒരുവനല്ലാതെ ആരും നല്ലവനില്ല. ദേർ ഇസ് നോ വൺ ഗുഡ് അദർ ദാൻ ഗോഡ്. നമ്മൾ റോമാഗ്രഹത്തിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കി. പക്ഷെ ഇവിടെ യേശു ക്രിസ്താവും പറയുകയാണ്, നല്ലവനായിട്ട് ആരുണ്ട്? ആരുമില്ല. ദൈവം, നിത്യനായ ദൈവം ഒഴികെ ആരും നല്ലവനില്ല. അതുകൊണ്ട് നമ്മുടെ ചോദ്യം അവിടെ അവസാനിക്കും ഈ വാചകത്തിൽ, ദർ ഇസ് നോ വൺ ഗുഡ്. ദൈവമല്ലാതെ ആരും നല്ലവനില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇക്കാര്യങ്ങൾ ഈ ലോകത്തിലും നമ്മുടെ ജീവിതത്തിലും നടക്കുന്നത് ഒരിക്കലും നമ്മൾ നല്ലതായതുകൊണ്ട് ദൈവം തന്നെ അനുവദിക്കുന്നതല്ല. ബിക്കോസ് വി ആർ നോട്ട് ഗുഡ്, നമ്മൾ നല്ലവരല്ല. ദൈവം മാത്രമേ നല്ലതായിട്ടുള്ളൂ. ഈ ലോകം ഒത്തിരി ഡിസ്കംഫർട്ടുള്ള ലോകവും, ദെർ ഇസ് നോ സേഫ്റ്റി ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഒരു സേഫ്റ്റി ഉള്ള ലോകമായിട്ട് അല്ല നമ്മൾ കാണേണ്ടത്. ദൈവം ഇന്റൻഷനലി, എനിക്ക് തോന്നുന്നു, അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു ലോകമായിട്ടാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എത്രയോ വൈറസ് ഈ ലോകത്തിലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റും അൺസീൻ വൈറസസ്, ബാക്ടീരിയാസ് എല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നിങ്ങളിതിനെക്കുറിച്ചൊരു പഠിക്കുകയാണെങ്കിൽ യു വിൽ നോട്ട് സിറ്റ് ഹിയർ, നിങ്ങളിവിടെ ഇരിക്കത്തില്ല. കാരണം അത്രയും ഡെഡ്ലി ആയിട്ടുള്ള വൈറസുകൾ ചുറ്റു നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത്. 1920-കളിൽ 100 മില്യൺ ആൾക്കാരാണ് ഒരു അൺനോൺ വൈറസ് കൊണ്ട് ലോകത്തിൽ മരിച്ചത്. അന്നതിന് മരുന്നില്ല. ഇന്നും വൈറസുകൾക്ക് ശരിക്കും മരുന്നില്ല. ശാസ്ത്രമനുസരിച്ച് വൈറസുകൾക്ക് ശരിക്കും മരുന്നില്ല. എന്തുകൊണ്ട് ദൈവം ഈ വളരെ ഡെഡ്ലി ആയിട്ടുള്ള, മാരകമായിട്ടുള്ള വൈറസുകളും ബാക്ടീരിയകളും അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥകളും അരക്ഷിതരായ അരക്ഷിതമായ ജനങ്ങളുമുള്ള ഒരു ലോകത്ത് നമ്മളെ വെച്ചിരിക്കുന്നു? അതിൻ്റെ ഒരു കാര്യം, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഇത് നമുക്ക് ശാശ്വതമല്ല എന്ന് കാണിക്കുവാൻ ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നു. ദർ ഇസ് എൻ ഇറ്റേണിറ്റി. ദൈവം പറയുന്നു, അസ്ഥിരമായത് സ്ഥിരമുള്ളതിനെ കാണിക്കുവാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലോകം അസ്ഥിരമായി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ബിക്കോസ് ദർ ഇസ് എൻ ഇറ്റേണിറ്റി. ദർ ഇസ് എൻ ഇറ്റേണിറ്റി. ഒരു നിത്യത നമുക്കുണ്ട്. ആ നിത്യതയിലേക്ക് നോക്കി പാർത്താണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് കാണിക്കാനാണ് ഈ ലോകം താൽക്കാലികമാണ് എന്ന് ദൈവം വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഈ ലോകത്തിൽ നമ്മൾ നിത്യമായി ജീവിക്കാൻ പോകുന്നില്ല. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ അവനൊരു 70-ോ 80-ോ 90-ോ വയസ്സ് മാത്രമല്ല ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ അത്രയേ ജീവിക്കുന്നുള്ളൂ. പക്ഷേ അവൻ്റെ ആത്മാവ് നിത്യതയോളം ഉണ്ടാവും. അവൻ്റെ ആത്മാവ്, അവൻ്റെ ആത്മാവിൻ്റെ ഏജില്ല, അവനത് നിത്യതയോളം ഉണ്ടാവും. ഈ ഭൂമിയിൽ നമ്മൾ 60-ോ 70-ോ 80-ോ 90-ോ വയസ്സ് മാത്രമേ ജീവിക്കുന്നുള്ളെങ്കിലും നമ്മുടെ ആത്മാവ് ഒരു പക്ഷേ സ്വർഗത്തിലോ നരകത്തിലോ ഏത് തലത്തിലാണേലും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഭൂമിയിൽ നമ്മൾ ക്ഷണികരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും, ഒന്നെങ്കിൽ നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദിസ് വേൾഡ് ഈസ് എ ടെമ്പററി പ്ലേസ് ഫോർ മീ. ഇതൊരു താൽക്കാലിക ഒരു സ്ഥലമാണ് എനിക്ക്. താൽക്കാലിക നമ്മുടെ ആയുസ് തുലവും തുച്ഛമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ദൈവം കാലാകാലങ്ങളിൽ കാലാവസ്ഥ രീതിയിലും മറ്റ് രീതിയിലും രോഗങ്ങളായിട്ടും മറ്റു കാര്യങ്ങളായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇറ്റ്സ് എ സയൻസ് ദറ്റ് ദിസ് വേൾഡ് ഈസ് നോട്ട് എ പെർമനന്റ് പ്ലേസ്. അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറക്കണം. ദർ ഈസ് എ ഇറ്റേണിറ്റി. 1 കൊരിന്ത്യൻ 15 19 വചനം ഇങ്ങനെയാണ് പറയുന്നത്.
നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ.
അതെ, ഇഫ് യു ഹാവ് ഹോപ്ഡ് ഇൻ ക്രൈസ്റ്റ് ഇൻ ദിസ് ലൈഫ് ഓൺലി, വി ആർ ഓഫ് ഓൾ മെൻ മോസ്റ്റ് ടു ബി പിറ്റീഡ്. ഇവിടെ പറയുകയാണ്, നമ്മൾ ഈ ആയുസ്സിൽ, ഈ ലോകത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന അല്ല അവിടെ പറയുന്നത്, ഈ ലോകത്തിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. അപ്പം നമ്മളിൽ പലരും ചിലർ പ്രത്യാശ വയ്ക്കുന്ന ക്രിസ്തുവിൽ ഈ ലോകത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ വചനം പറയുന്നതാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും മ്ലേച്ഛരാണ്. ഈ ആയുസ്സിൽ പ്രത്യാശ വെക്കുവാനല്ല നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിച്ചിരിക്കുന്നത്. ഈ ആയുസ്സിൽ മാത്രം, അങ്ങനെ പറയാം, നമുക്ക് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുവാനല്ല നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കൊരു നിത്യതയുണ്ട്, നമുക്ക് ഒരു എറ്റേണൽ പ്ലേസ് ഉണ്ട്. അത് ഇവിടത്തെ മരണം, ഒന്നാമത്തെ മരണം നമുക്ക് താൽക്കാലികമാണ്. പിന്നെ നമ്മൾ യുഗായുഗം നമ്മൾ ദൈവത്തോടു കൂടി വസിക്കേണ്ടവരാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഇങ്ങനെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചതിൻ്റെ കാര്യം, സഹോദരങ്ങളെ, ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, സഹോദര സഹോദരി, ഒരു നിത്യതയുണ്ട് നിനക്ക്. അതിനെ നോക്കി പാർത്തു വേണം നീ ജീവിക്കുവാൻ. ഇത് താൽക്കാലികമാണ്. ഇതിൽ 70, 80, 90 വയസ്സ് നീ ജീവിച്ചേക്കാം. അത് കഷ്ടതയും ദുഃഖങ്ങളും പ്രയാസങ്ങളും, ദേർ ഇസ് സോ മെനി തിങ്സ്, ബട്ട് ദേർ ഇസ് എ അൺസീൻ വേൾഡ്. അവിടെ നമ്മളെ ദൈവം നമുക്ക് വേണ്ടി ഭവനങ്ങളെ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ആ ടെമ്പററി ആയിട്ടുള്ള അല്ലേ, അതുപോലെ തന്നെ ഈ നമ്മുടെ കഷ്ടങ്ങളും, 2 കൊരിന്ത്യർ 4 വരുമ്പോൾ നമുക്കറിയാം ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നൊടിനേരത്തേക്കുള്ളതാണ്, വളരെ അല്പസമയത്തേക്കുള്ള കഷ്ടങ്ങൾ മാത്രമേ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഒരു ഇറ്റേണിറ്റി, അതായത് നിത്യതയും ഒരു 70 വയസ്സും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു നൊടിനേരമാണ്. 10,000 വർഷവും ഒരു ദിവസവും കമ്പയർ ചെയ്യുമ്പോൾ അല്പം മാത്രമേ എന്നുള്ളത് പറയുന്നത് പോലെ, നമ്മുടെ നിത്യതയും നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതവും കമ്പയർ ചെയ്യുമ്പോൾ, നമ്മളത് താരതമ്യം ചെയ്യുമ്പോൾ, ഒരു അല്പസമയത്തേക്ക് മാത്രമേ ഈ ബുദ്ധിമുട്ടുകൾ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, പലുശ്ലിയ പറയുന്നത്, ഒരു നൊടി നേരത്തേക്കുള്ള, ഒരല്പസമയത്തേക്കുള്ള ഈ കഷ്ടം എന്താണ്? നമ്മുടെ തേജസ്സിനെ വെളിപ്പെടുത്തും, തേജസ്സിനെ വെളിപ്പെടുത്തും. ഇനി ഞാൻ പറയാനുള്ള ആ ചോദ്യത്തിൻ്റെ എനിക്ക് കംഫർട്ട് ചെയ്ത ഒരു ഉത്തരത്തിലേക്ക് ഞാൻ വരുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം തിന്മയെ നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റി തീർക്കാൻ സർവശക്തനാണ്. ഗോഡ് ഈസ് ഏബിൾ ടു കൺവേർട്ട് ദ ബാഡ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് ഓർ അവർ സറൗണ്ടിങ്സ് ഫോർ അവർ ഗുഡ്. അത് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9 ജനീസിസ് ചാപ്റ്റർ 50 ഇതിന്റെ കോണ്ടക്സ്റ്റ് ഇതാണ്. നമുക്കെല്ലാവർക്കും അറിയാം യോസഫിന്റെ ജീവിതത്തിലെ നടന്ന കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു കഥയാണ് ജോസഫിന്റെ കഥ. ജോസഫ് യാക്കോബിന് വളരെ ലേറ്റായിട്ടുണ്ടായ ഒരു മകനായിരുന്നു. യാക്കോബ് അവനെ വളരെയധികം സ്നേഹിച്ചു, അവന് സ്പെഷ്യൽ ഉടുപ്പൊക്കെ കൊടുത്തു. ഇത് ജോസഫിന്റെ സഹോദരന്മാർക്ക് അത്ര പിടിച്ചില്ല, അവർക്ക് അസൂയുണ്ടായിരുന്നു. ജോസഫിന്റെ സഹോദരന്മാർ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ യാക്കോബ് തീരുമാനിച്ചു അവനെ ജോസഫിന്റെ സഹോദരന്മാരെ അന്വേഷിക്കാനായിട്ട് വിട്ടു. അവൻ അവരെ അന്വേഷിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, ഇവനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, തട്ടണം, അവനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവനെ ഒരു കുഴിയിലിട്ടു. കുഴിയിലിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിലെ ഇസ്മയിലിന്റെ ആൾക്കാരായ കച്ചവടക്കാരുണ്ടായിരുന്നു, അവന് വിറ്റു. അവൻ അങ്ങനെ മിസ്രയീമിൽ വന്നു. മിസ്രയീമിലെത്തിയതിന് ശേഷം അവൻ കാരാഗ്രഹത്തിലായി. കാരാഗ്രഹത്തിലായതിനു ശേഷം അവനെ പിന്നെ പൊത്തിഫറിന്റെ ഭവനത്തിലായി. അവിടെയും അവന് പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷെ ദൈവം അവനെ ഫറവോന്റെ കാര്യ വിചാരകനാക്കി മാറ്റി. അങ്ങനെ അവൻ ആ രാജ്യത്തെ വളരെ വലിയ ഒരാളായി മാറി. അവന്റെ ജീവിതത്തിലുടനീളം അവന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം, ഒത്തിരി കഥകൾ അറിയാം, അവന്റെ സഹോദരങ്ങൾ വരികയും ക്ഷാമം ഉണ്ടാവുകയും. അങ്ങനെ അവസാനം യാക്കോബ് മരിച്ചു. പല കഥകൾ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. യാക്കോബ് മരിച്ചു. യാക്കോബ് മരിച്ചതിന് ശേഷം അവനെ അവന്റെ അബ്രാഹം മേടിച്ച ഗുഹയിൽ അവനെ അടക്കി തിരിച്ചു വരുന്ന കാര്യമാണ് ഈ 50-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ 15 മുതലുള്ള വചനം നമുക്ക് വായിക്കാം. അപ്പൻ മരിച്ചുപോയി. 50 ഉൽപ്പത്തി, ജനീസിസ് chapter 50 verse 15 onwards. അപ്പൻ മരിച്ചുപോയി എന്ന് ജോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ ജോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മളോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ ജോസഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് ജോസഫിനോട് പറയുവനെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ ജോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. പിന്നെ ശ്രദ്ധിക്കുക വചനങ്ങൾ, അവന്റെ സഹോദരങ്ങൾ ചെന്ന് അവന്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. ജോസഫ് പറയുകയാണ്, ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നു. ബട്ട് ജോസഫ് സെഡ് ടു ഹിം, ഡു നോട്ട് ബി അഫ്രൈഡ്, ഫോർ ഐ ആം ഇൻ ഗോഡ്സ് പ്ലേസ്. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആസ് ഫോർ യു, യു മെന്റ് ഈവിൾ അഗൈൻസ്റ്റ് മീ, ബട്ട് ഗോഡ് മെന്റ് ഇറ്റ് ഫോർ ഗുഡ് ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് ദിസ് പ്രസന്റ് റിസൾട്ട് ടു പ്രിസേർവ് മെനി പീപ്പിൾ അലൈവ്. എന്റെ ആൻസർ ഇതാണ്. ജോസഫ് പറയുകയാണ്, നിങ്ങൾ ദോഷം ചെയ്തു, ദേർ ഇസ് ഈവിൾ നിങ്ങൾ ചെയ്തു, പക്ഷെ ദൈവം അത് എന്റെ നന്മയ്ക്കായി വരുത്തി തീർത്തു. ദൈവം എന്റെ നന്മയ്ക്കായി വരുത്തി തീർത്തു. ജോസഫിന്റെ സഹോദരന്മാർ അവനോട് ചെയ്തത് വളരെ ദ്രോഹകരമായ തിന്മയാണ്, ശരി തന്നെ. പക്ഷെ ഇവിടെ ജോസഫിന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ജോസഫിന്റെ ഉത്തരം ഇതാണ്, അതെ, നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ, പക്ഷെ ദൈവം അത് നന്മയ്ക്കായി മാറ്റിത്തീർത്തു. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നടക്കുന്ന നന്മകളും നമ്മുടെ എതിരെ വരുന്ന തിന്മകളെല്ലാം ദൈവത്തിന് അത് നമ്മുടെ നന്മയ്ക്കായി മാറ്റിത്തീർക്കുവാൻ ദൈവം ശക്തനാണ്. വി ഡോണ്ട് നീഡ് ടു ഫിയർ എനിത്തിങ്. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ത് ലോകത്തിൽ നടന്നുവാലും നമ്മുടെ ജീവിതത്തിൽ നടത്തുവാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്പാരം വിളിക്കുന്നവർക്ക് സകലതും എല്ലാം നന്മയ്ക്കായി വരുത്തി തീർക്കുവാൻ ദൈവത്തിന് ശക്തനാണ്. ദിസ് ഈസ് ആൻസർ ടു ദാറ്റ്. എനിക്ക് കിട്ടിയ ആൻസർ ഇതാണ്, എല്ലാ തിന്മകളെയും ദൈവത്തിന് നന്മയാക്കി മാറ്റി തീർക്കുവാൻ ദൈവത്തിന് ശക്തനാണ്. ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം തിന്മ അനുവദിച്ചത് ദ എറ്റേണൽ ഗ്ലോറിയിൽ ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുവാനാണ്. അവൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കാണിക്കുവാനാണ് അവൻ പലപ്പോഴും തിന്മയായതിനെ ഈ ലോകത്തിൽ അനുവദിക്കുന്നത്. ഈ ലോകത്തിൽ വളരെ ഡിസ്കംഫർട്ടായിട്ട് നമ്മളെ വെച്ചിരിക്കുന്നത് അവൻ അത് നമ്മുടെ നന്മയ്ക്കായി മാറ്റി തീർക്കുവാനാണ്. ഞാൻ വിചാരിക്കുന്നു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന പല ബുദ്ധിമുട്ടുകളെയും ഓർത്ത് നമ്മൾ സന്തോഷിക്കും. അനേകർ തൻ്റെ ജീവിതത്തിൽ ക്യാൻസർ വന്നതിനെ ഓർത്ത് സന്തോഷിക്കും. അനേകർ നമ്മുടെ തങ്ങളുടെ ജീവിതത്തിൽ മാരക അസുഖങ്ങൾ വന്നതിനെ ഓർത്ത് സന്തോഷിക്കും. ബുദ്ധിമുട്ടുകൾ വന്നതിനെ ഓർത്ത് സന്തോഷിക്കും. കാരണം അതിനെ അവരുടെ നിത്യതയിലേക്ക് അവരതിനെ അടിപ്പിച്ചു. നമ്മളിലിരിക്കുന്ന പലരും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്ന് ദൈവം നമ്മളെ ഇവിടെ ഇരുത്തിയതല്ല, നമുക്ക് പലരും തരാതെ ദൈവം ഇവിടെ ഇരുത്തിയതിൻ്റെ കാര്യം, കാരണം അത് നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചു. അതുകൊണ്ട് ദൈവം പർപ്പസ്ഫുള്ളി പ്രത്യേകമായി ഈ ലോകത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ അവനെ ഓർക്കുവാനും അവനെ ധ്യാനിക്കുവാനും അവനെ പിൻപറ്റുവാനുമാണ്. അല്ലാതെ എല്ലാം തന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ദൈവം ഈ ലോകത്തിൽ വളരെ തിന്മയായിട്ടുള്ള പലതും അനുവദിച്ചത് അത് അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സൗരങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കാരണം ഈ ലോകത്തിൽ നടന്ന ഏറ്റവും മ്ലേച്ഛകരമായ ഒരു കാര്യം, ഇനി നടക്കാൻ പോകുന്നതിലും ഏറ്റവും മ്ലേച്ഛകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ തിന്മയായിട്ടുള്ളത് ഏതൊരു കാര്യം, കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. കർത്താവിനെ ക്രൂശിൽ കൊന്നു എന്നുള്ളതാണ് ഈ ലോകത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും തിന്മയായിട്ടുള്ള കാര്യം. കാരണം ജീവനായകവനെ കൊല്ലുവാൻ അവനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു. അപ്പസ്തോല പ്രവൃത്തികൾ അല്ലെ, 1 കൊരിന്ത്യൻസ് 2 അധ്യായത്തിൽ അതിൻ്റെ 7-8 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ, 2:7, ലോകം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇവിടെ പറയുകയാണ്, അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു. അവർ കർത്താവിനെ ക്രൂശിച്ചു എന്നുള്ളതാണ്, തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു എന്നുള്ളതാണ് ഈ ലോകത്തിൽ നടന്ന ഏറ്റവും തിന്മയായിട്ടുള്ള കാര്യം, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. കാരണം പാപമില്ലാതെ പാപത്തെ യാതൊന്നുമില്ലാതെ അപ്രൈറ്റായിട്ടുള്ള 100% അപ്രൈറ്റായിട്ടുള്ള യേശുവിനെ അവർ കൊന്നു. അവർ പീലാത്തോസിൻ്റെ മുമ്പിൽ, അപ്പസ്തോല പ്രവൃത്തികൾ 3 അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, പീലാത്തോസിൻ്റെ മുമ്പിൽ അവനൊരു പാപം ചെയ്ത ഒരു വ്യക്തിക്ക് പകരമായിട്ട് അവനെ വിട്ടതിന് ശേഷം യേശുവിനെ ക്രൂശിക്കണമെന്ന് അവർ വാശി പിടിച്ചു. അത്രയും മ്ലേച്ഛകരമായി യേശുവിനെ കൊന്നു. അത് ഈ ലോകത്തിൽ നടന്ന ഏറ്റവും തിന്മയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും ജീവിതത്തിൽ ഏറ്റവും നന്മയായത് അതുതന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നന്മയായ ഒരു കാര്യമാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത്. അപ്പോൾ തിന്മയായി ദൈവം അനുവദിച്ച അല്ലെങ്കിൽ സംഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യം സംഭവിക്കണം, യാഥാർത്ഥ്യമായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അത് സംഭവിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബട്ട് ഗോഡ് മെയ്ഡ് ദ ഈവിൾ തിങ്സ് ഇൻ ദിസ് വേൾഡ് ടു ബി ദ ബെസ്റ്റ് തിങ് ഫോർ മൈ ലൈഫ്. ഈ ലോകത്തിൽ ഏറ്റവും തിന്മയായിട്ടുള്ള യേശുവിൻ്റെ ക്രൂശിൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്മയാക്കി മാറ്റി തീർത്തു. ദൈവത്തിൻ്റെ ഈ ലോകത്തിൽ ദൈവം തിന്മ അനുവദിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ ഉത്തരം ഇതാണ്, ദൈവം അതിനെ നന്മയായി മാറ്റി തീർക്കും. ദൈവം അതിനെ നന്മയായി മാറ്റി ക്രൂശ് മരണം ഏറ്റവും തിന്മയായിട്ടുള്ള ഒരു കാര്യമായി ലോകത്ത് നമ്മൾ കരുതുമ്പോൾ അതുതന്നെയാണ്, ക്രൂശുമരണം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നന്മയായിട്ടുള്ളത്. റോമകരീന്ത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ഗോഡ് ഡെമോൺസ്ട്രേറ്റ് ലവ്, ദൈവം അവൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ക്രൂശിലൂടെയാണ്. അതിൻ്റെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ഗോഡ് ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ഹിസ് പവർ ആൻഡ് റാത്ത്, ദൈവത്തിൻ്റെ കോപവും അവൻ്റെ ശക്തിയും തേജസ്സും പ്രദർശിപ്പിക്കുന്നത് അവൻ ഇതുപോലെയുള്ള തിന്മകൾ ലോകത്തിൽ അനുവദിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ധൈര്യപ്പെടാം. നമുക്കെല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയില്ലെങ്കിലും നമുക്കൊന്നറിയാം, ദൈവം അനുവദിക്കുന്ന എല്ലാ തിന്മകളും ആത്യന്തികമായി അത് ദൈവം നമ്മുടെ നന്മയിലേക്ക്, നമുക്ക് നന്മയ്ക്കായിട്ട് ദൈവം വരുത്തി തീർക്കും. കാരണം ക്രൂശുമരണത്തിലൂടെ അതാണ് ദൈവം നമ്മളെ കാണിച്ചു തരുന്നത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും തിന്മയായിട്ട് ഭവിച്ച ക്രൂശുമരണം നമുക്ക് വേണ്ടി ദൈവം ഏറ്റവും നന്മയ്ക്കായിട്ട് വരുത്തി തീർത്തു. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ അല്ലേ മക്കളായി, ദൈവത്തിൻ്റെ മകളായി, മകനായി നമ്മൾ ദൈവം തീർന്നു. അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിൻ്റെ ഒരു ലിസ്റ്റ് ചോദിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവർ ചോദിച്ചു, ഞങ്ങൾ നിത്യജീവന വേണ്ടി എന്തൊക്കെ ചെയ്യണം? ദൈവം പറഞ്ഞു, ഒരേ ഒരു കാര്യം, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ ഓൺലി വൺ തിങ്. ഒത്തിരി ലിസ്റ്റ് അവർ ചോദിച്ചു, എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടതെന്നാണ് ആ ചോദ്യത്തിൽ അവർ ചോദിച്ചത്. ഞങ്ങൾ എന്തൊക്കെ, അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം അവരോട് ചോദിക്കണം, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ദൈവമേ? ദൈവം പറഞ്ഞു, ഒരേ ഒരു കാര്യം, ഓൺലി വൺ തിങ്, എന്നിൽ അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org